മീഖ പ്രവചനം 5:1 വരെ നാം കഴിഞ്ഞ ദിവസം പഠിച്ചു. ഈ 2 മുതൽ നമുക്ക് പഠിക്കുവാനുള്ള സമയത്ത് അതിമനോഹരമായ ഒരു ഭാഗത്തേക്കാണ് നാം വന്നിരിക്കുന്നത് എന്ന കാര്യം മറക്കരുത്, പ്രത്യേകം ശ്രദ്ധിച്ച് കേൾക്കണം. 2 ക്രിസ്മസ് കഥയുടെ ഭാഗമാണ്. ഇതിപ്പോൾ താങ്കൾ ശ്രദ്ധിക്കുന്നതിനാൽ ബുദ്ധിമുട്ട് തോന്നുന്നോ? ക്രിസ്മസ് ആയില്ല എന്നതുകൊണ്ട്. ഇത് ഡിസംബറിൽ മതിയായിരുന്നു എന്ന തോന്നൽ സാധ്യതയുണ്ട്. എന്നാൽ കുറെ കൂടി ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പറയുന്നത് താങ്കൾക്ക് ഞെട്ടൽ ഉണ്ടാക്കരുത്. ക്രിസ്തു ജനിച്ചത് ഡിസംബർ 25 എന്ന് നമുക്ക് മിക്കവാറും ഉറപ്പായിട്ട് തന്നെ വിശ്വസിക്കാം. ഈ വർഷം ഡിസംബറിൽ ക്രിസ്മസ് കൊണ്ടാടേണ്ട എന്ന് ഞാൻ പറഞ്ഞില്ല. ശിശിരകാല സംക്രാന്തിയുമായി ക്രിസ്തുവിന്റെ ജനനത്തെ ബന്ധപ്പെടുത്തുവാനാണ് ഡിസംബർ 25 തെരഞ്ഞെടുത്തിരിക്കുന്നത്. സംക്രാന്തി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. സംക്രാന്തി എന്നതുകൊണ്ട് ഭൂമധ്യരേഖയിൽ നിന്നും സൂര്യന് എത്രയും തെക്കോട്ട് പോകാമോ അത്രയും തെക്ക് മാറി നിൽക്കുന്ന സമയമാകുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ഡിസംബറിൽ ആട്ടിടയന്മാർക്ക് വെളിമ്പ്രദേശത്ത് പാർക്കുവാൻ സാധ്യമല്ല എന്ന കാരണത്താലും ക്രിസ്തുവിന്റെ ജനനം വസന്തകാലത്തിലായിരിക്കണം എന്നതാണ് കൂടുതൽ വിശ്വസനീയം. ആ സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന ഗുഹകളിലാണ് ആടുകളെ സൂക്ഷിച്ചിരുന്നത്. എന്തായിരുന്നാലും ക്രിസ്തുവിന്റെ ജനനത്തിന്റെ തീയതിയോ സമയമോ ഒരു പ്രധാനപ്പെട്ട കാര്യമല്ല. അങ്ങനാണെങ്കിൽ നമ്മുടെ നാടുകളിൽ നോക്കുന്നത് പോലെ നാളും നക്ഷത്രവും കൂടി നോക്കണമല്ലോ. ഏത് സ്ഥലത്ത് ജനിച്ചു എന്നതാണ് പ്രധാനപ്പെട്ടത്. ക്രിസ്തു ബേദലഹേമിലാണ് ജനിച്ചത്. ഇത് ചരിത്ര സത്യമാണ്. ഇത് ചരിത്രപരമായി തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ളതാണ്. ആർക്കും അതിനെ തള്ളിക്കളവാൻ സാധിക്കുകയുമില്ല. ഞാൻ ഇനിയും മീഖാപ്രവചനം 5 2 ഒന്ന് വായിക്കട്ടെ. നിയോ ബേദലഹേം എഫ്രാത്തെ, നീ യഹൂദ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. നിയോ എന്ന പദത്താൽ ഈ വാക്യം ആരംഭിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്തെന്നാൽ, ഇതുവരെ പറഞ്ഞു വന്നതുമായി ബന്ധപ്പെടുത്തിയാണ് ഈ വാക്യം എന്നത്രേ. വാസ്തവത്തിൽ ഇതുവരെ പറഞ്ഞതിന്റെ മറുവശമാണ് ഇനിയും പറയുവാൻ പോകുന്നത് എന്ന് ചുരുക്കം. നിയോ ബേദലഹേം. സിദക്കിയാവിനും ദാവീദ് വംശത്തിനും സംഭവിച്ചത് എന്തായിരുന്നാൽ തന്നെ, ദാവീദിന്റെ വംശത്തിലുള്ള ഒരുവൻ വരുന്നു. സിദക്കിയാവിനും ദാവീദിന്റെ വംശത്തിനും സംഭവിച്ചത് കഴിഞ്ഞ ദിവസം നാം പഠിച്ചു കഴിഞ്ഞു. അവർ പ്രവാസികളായി പോകുകയും ഒടുവിൽ ഇസ്രായേൽ രാജ്യത്തേക്ക് വെറും ഭിക്ഷാടനം ചെയ്യുന്ന ആളുകളെ പോലെ മടങ്ങി വരികയും ചെയ്തത് നാം മനസ്സിലാക്കിയതാണ്. നിയോ ബേദലഹേം എഫ്രാത്തെ. ബേദലഹേം എന്ന പേരിൽ 2 ഉള്ളതുകൊണ്ട് എഫ്രാത്ത് എന്നുകൂടി ചേർത്ത് ഈ സ്ഥലത്തെ മറ്റേതിൽ നിന്നും വ്യത്യസ്തമായി കാണിക്കുന്നു. എഫ്രാത്ത് എന്നതിന്റെ അർത്ഥം ഫലവത്തായ എന്നാകുന്നു. ക്രിസ്തു ജനിക്കുന്നതിന് 700 മുൻപ് മീഖ ക്രിസ്തു ജനിക്കുവാനിരിക്കുന്ന സ്ഥലത്തിന്റെ പേര് പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഓർക്കണം, 700 ശേഷം പ്രത്യേകിച്ച് വളരെയധികം തടസ്സങ്ങൾ വന്നതായ അവസ്ഥയിൽ ദാവീദിന്റെ വംശത്തിൽ ഒരുവൻ ബേദലഹേമിൽ ജനിക്കുവാൻ സാധ്യത വളരെ കുറവായിരുന്നു. അങ്ങനെ ഒരു കാര്യം ചിന്തിക്കുവാൻ പോലും കഴിയുമായിരുന്നില്ല. എല്ലാ സാഹചര്യങ്ങളും അതിന് എതിരായിരുന്നു. ദാവീദിന്റെ കുലത്തിലുള്ള ആരും തന്നെ ബേദലഹേമിൽ പാർക്കുന്നില്ലായിരുന്നു. അവരെല്ലാം ചിന്തിച്ചതായിരുന്നു, അവർ ചിന്നിച്ചിതറിപ്പോയി. അതുമൂലം നാട്ടിൽ ആരുമില്ലാത്ത അവസ്ഥ തന്നെ ഉണ്ടായി. ദാവീദിന്റെ കുലത്തിലുള്ള ഒരു കുടുംബം നസ്രയത്തിൽ പാർക്കുന്നുണ്ടായിരുന്നു. എന്നാൽ തന്നെ മീഖായുടെ പ്രവചനം അനുസരിച്ച് ദൈവപുത്രൻ ജനിക്കേണ്ട സ്ഥലം ബേദലഹേമായിരുന്നല്ലോ. അപ്പോൾ അതും ചിന്തിക്കുവാൻ സാധിക്കുന്ന ഒരു പരിഹാരമായിരുന്നില്ല. ഈ പ്രവചനത്തിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഹെരോദാവിന്റെ കൊട്ടാരത്തിലെ ശാസ്ത്രിമാർ വിദ്വാൻമാരെ ബേദലഹേമിലേക്ക് പറഞ്ഞയച്ചത്. ശാസ്ത്രിമാർ മീഖാപ്രവചനം ഉദ്ധരിച്ചുകൊണ്ടാണ് വിദ്വാൻമാരോട് സംസാരിച്ചത്. കാരണം അവർ വിശ്വസിച്ചിരുന്നു ക്രിസ്തു ജനിക്കുന്നത് ബേദലഹേമിലായിരിക്കുമെന്ന്. പക്ഷേ അവർ സംസാരിച്ച സമയത്ത്, ആ സമയത്ത് അവിടെ അങ്ങനെ സംഭവിക്കുവാൻ ഒരു സാധ്യതയും ഇല്ല, അങ്ങനെ സംഭവിക്കുമെന്ന് അവർ വിശ്വസിച്ചിരുന്നില്ല. കാരണം അതിനൊരു വഴിയുമില്ലായിരുന്നു. ബേത്ലഹേമിൽ ക്രിസ്തു ജനിക്കുന്നത് വരെ നടന്ന ആ സംഭവങ്ങൾ നമുക്ക് സുപരിചിതമായതിനാലായിരിക്കും അവയുടെ പ്രാധാന്യം ഗ്രഹിക്കാതെ നാം ചിന്തിച്ചു പോകുന്നത്. എന്തും നിത്യപരിചയമായി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ വില കുറഞ്ഞതായി തോന്നുക മനുഷ്യ സഹജമാണല്ലോ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷത്തിലുള്ള വിവരണം നമുക്ക് കുറെ കാര്യങ്ങൾ വിശദീകരിച്ചു തരുന്നുണ്ട്. സീസർ അഗസ്റ്റസ്, മലയാളത്തിൽ ഔഗസ്തോസ് കൈസർ, ഒരു പുതിയ നികുതി ബിൽ കൊണ്ടുവന്നു. ആ നിയമപ്രകാരം മറിയ നസറേത്ത് പട്ടണം വിടേണ്ടതായി വന്നു. ഞാൻ ചിന്തിക്കുന്നത് അല്പത്തരമാകുന്നു എന്ന് തോന്നിയാലും സാരമില്ല, ഇപ്രകാരം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. മറിയ സഞ്ചരിച്ചിരുന്ന ആ ചെറിയ കഴുത വഴിയിൽ കാല് തട്ടിയിട്ട് മറിയ അതിൻ്റെ പുറത്തു നിന്നും താഴെ വീണിരുന്നെങ്കിൽ യേശു നസറേത്തിൽ നിന്നും ബേദലഹേമിലേക്കുള്ള വഴിയിൽ എവിടെയെങ്കിലും ജനിച്ചേനെ? താങ്കൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? എന്നാൽ ഞാൻ പറയട്ടെ, വളരെ സൂക്ഷിച്ച് തന്നെയാണ് ഞാൻ പറയുന്നത്, ആ ചെറിയ കഴുതയുടെ കാൽ ഇടറില്ല. കാരണം 700 വർഷങ്ങൾക്ക് മുൻപ് ദൈവത്തിന്റെ പ്രവാചകനായ മീഖ പറഞ്ഞു, യേശു ജനിക്കേണ്ടത് ബേദലഹേമിലാകുന്നു എന്ന്. ആ ചെറിയ കഴുത നേരത്തെ പരിപാടി ഇട്ട സമയത്ത് തന്നെ ബേദലഹേമിലെത്തി. അതെ, ആ പരിപാടി നിത്യതയിൽ പ്ലാൻ ചെയ്തതാണ്. നമ്മുടെ ഇന്നത്തെ ഏതൊരു അത്യാധുനിക ജെറ്റ് വിമാനത്തെക്കാളും സമയക്ലിപ്തത ആ കഴുതയ്ക്കുണ്ടായിരുന്നിരിക്കണം എന്ന് മറന്നു പോകരുത്. ദൈവത്തിന്റെ പദ്ധതികൾ ഒന്നും വിഫലമാകില്ല സ്നേഹിത. അവിടുന്ന് നമ്മുടെ എല്ലാ ചലനങ്ങളും നേരത്തെ തന്നെ കണക്ക് കൂട്ടിവെച്ചിരിക്കുകയാണ്. അവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും എന്ന് നാം വായിച്ചു. എനിക്ക് എന്നതുകൊണ്ട് ഈ വരുന്ന വ്യക്തി പിതാവായ ദൈവത്തിന്റെ ഹിതം പ്രവർത്തിക്കുവാനും അവിടുത്തെ പരിപാടി പൂർത്തീകരിക്കുവാനുമാകുന്നു എന്ന അർത്ഥം വരുന്നു. ക്രിസ്തു വന്നത് തനിക്ക് വേണ്ടിയിട്ടല്ല, പിന്നെയോ പിതാവായ ദൈവത്തിന്റെ ഹിതം നിർവഹിക്കുവാനായിട്ടാണ്. അവന്റെ ഉത്ഭവം പണ്ടേയുള്ളതും പുരാതനമായതും തന്നെ. അവന്റെ ജനനം, അതായത് അവന്റെ അവതാരം, അവന്റെ മനുഷ്യത്വവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അവിടുന്ന് ബേത്ലഹേമിൽ വന്നു പിറന്നപ്പോൾ തന്നെ തന്നെ മനുഷ്യനാക്കി, അതായത് അവൻ മനുഷ്യത്വം ധരിച്ചു എന്ന് ചുരുക്കം. പക്ഷേ അവന്റെ അസ്തിത്വം അവന്റെ ജനനത്തിന് വളരെ മുൻപേ ഉള്ളതായിരുന്നു. മീഖായുടെ സമകാലീനനായിരുന്ന യെശയ്യാവ് ഇത് തെളിയിച്ച് സംസാരിക്കുന്നുണ്ട്. കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും, അവന് ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. യെശയ്യാപ്രവചനം 7:14. ഈ വരുന്നതായ വ്യക്തിയെക്കുറിച്ച് യെശയ്യാവിന് ഇനിയും അധികം സംസാരിക്കുവാനുണ്ട്. നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു, നമുക്കൊരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു എന്ന് യെശയ്യാപ്രവചനം 9:6 നാം വായിക്കും. യെശയ്യാവ് നമുക്ക് എന്നെഴുതിയപ്പോൾ ഭാരതീയരായ നമ്മയോ അതുപോലെ അമേരിക്കക്കാരെയോ ഒന്നുമല്ല ഉദ്ദേശിച്ചത്. പിന്നെയോ യെശയ്യാവിന്റെ ജനം, അതായത് ഇസ്രായേൽ ജനം. ഒരു ശിശു ജനിച്ചിരിക്കുന്നു, അത് ക്രിസ്തുവിന്റെ മനുഷ്യത്വം. ഒരു മകൻ നൽകപ്പെട്ടിരിക്കുന്നു, ഇവിടെ ജനിച്ചു എന്നല്ല പറഞ്ഞിരിക്കുന്നത്, കാരണം ഇവിടെ ഉദ്ദേശിക്കുന്നത് അവന്റെ ദിവ്യത്വത്തെയാകുന്നു. ശിശു ജനിച്ചത് ബേത്ലഹേമിലാണ്, പക്ഷെ മകൻ നിത്യതയിൽ നിന്നുള്ളവനാകുന്നു, അവൻ നൽകപ്പെട്ടവനാണ്. സങ്കീർത്തനക്കാരനും ഇത് പറയുന്നുണ്ട്. സങ്കീർത്തനം 90:2, പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനും മുമ്പ് നീ അനാദിയായും ശാശ്വതമായും ദൈവമാകുന്നു. എബ്രായ ഭാഷയിൽ ഈ ഭാഗത്ത് വളരെ വ്യക്തമായിട്ട് ആശയം പ്രകടിപ്പിക്കുന്നുണ്ട്. അതിപ്രകാരമാണ്, ഭൂതകാലത്തിലെ അപ്രത്യക്ഷമായ ആ സ്ഥാനം മുതൽ ഭാവി കാലത്തിലെ അപ്രത്യക്ഷമാകുന്ന ആ സ്ഥാനം വരെ അവിടുന്ന് ദൈവമാകുന്നു. താങ്കൾക്ക് എത്രമാത്രം പുറകോട്ട് പോയി ചിന്തിക്കാമോ, അവിടം മുതൽ എന്നർത്ഥം. അവൻ നിത്യതയിൽ നിന്നും വന്നു, അവിടുന്ന് ദൈവത്തിന്റെ നിത്യനായ പുത്രനാണ്. സദൃശവാക്യങ്ങൾ 8:23 നാം കാണുന്നത്, ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ഈ വാക്യത്തിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നാണ്. അതുകൊണ്ട് നമുക്കിത് ഇപ്രകാരം വേണമെങ്കിൽ വായിക്കാം, ഞാൻ പുരാതനമേ ആദിയിൽ തന്നെ ഭൂമിയുടെ ഉൽപ്പത്തിക്ക് മുമ്പേ അഭിഷേകം ചെയ്യപ്പെട്ടിരിക്കുന്നു. അടുത്ത രണ്ട് വാക്യങ്ങളിൽ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചേ. സദൃശവാക്യങ്ങൾ 8:24-25. ആഴങ്ങൾ ഇല്ലാതിരുന്നപ്പോൾ ഞാൻ ജനിച്ചിരിക്കുന്നു, വെള്ളം നിറഞ്ഞ ഉറവുകൾ ഇല്ലാതിരുന്നപ്പോൾ തന്നെ, പർവ്വതങ്ങളെ സ്ഥാപിച്ചതിനു മുമ്പേയും കുന്നുകൾക്ക് മുമ്പേയും ഞാൻ ജനിച്ചിരിക്കുന്നു. ഇതൊക്കെ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് അറിയാമോ? എന്തെങ്കിലും സൃഷ്ടി ഉണ്ടാകുന്നതിന് മുൻപ് അവിടുന്ന് ദൈവമാകുന്നു, എന്നിട്ടും അവൻ സൃഷ്ടിയിലേക്ക് കടന്നു വന്നു. നിയമിക്കപ്പെട്ട ആ സമയത്ത് ഒരു ചെറിയ സ്ഥലത്ത്, അതെ, പട്ടണത്തിൽ നിന്നും അകന്ന ഒരു സ്ഥലത്ത്, ബേത്ലഹേമിൽ അവൻ മനുഷ്യനായി പിറന്നു. യേശുക്രിസ്തു പറഞ്ഞു, ഞാൻ പിതാവിന്റെ അടുക്കൽ നിന്ന് പുറപ്പെട്ട് ലോകത്തിൽ വന്നിരിക്കുന്നു, പിന്നെയും ലോകത്തെ വിട്ട് പിതാവിന്റെ അടുക്കൽ പോകുന്നു. യോഹന്നാന്റെ സുവിശേഷം 16:28 അവൻ നിത്യനായ ദൈവമാകുന്നു. അവൻ പരീശന്മാരോട് പറഞ്ഞു, അബ്രഹാം ജനിച്ചതിനു മുമ്പേ ഞാനുണ്ട്. യോഹന്നാൻ 8:58. പഴയ നിയമത്തിൽ ക്രിസ്തു അനേകം പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നതായി നാം കാണുന്നു. സൃഷ്ടിപ്പിലേക്ക് ഒന്ന് നോക്കിക്കേ. യോഹന്നാന്റെ സുവിശേഷം 1:3 നാം ക്രിസ്തുവിനെ കുറിച്ച് വായിക്കുന്നത്, സകലവും അവൻ മുഖാന്തരം ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല. അവനാകുന്നു സൃഷ്ടാവ്. കൊലോസ്യലേഖനം 1:16 ക്രിസ്തുവിനെ കുറിച്ച് നാം ഇത് വായിക്കുന്നു, സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ഏദൻ തോട്ടത്തിൽ വെയിലാറിയ സമയത്തുണ്ടായതായ ദൈവത്തിന്റെ ശബ്ദം അവനായിരുന്നു. അവൻ സ്പഷ്ടമായും ദൈവമായിരുന്നു. അവൻ ദൈവത്തിന്റെ വചനമായിരുന്നു. ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആശയവിനിമയം ക്രിസ്തു ആയിരുന്നു. പഴയ നിയമത്തിൽ ആദിയോടന്തം മനുഷ്യനെ പിന്തുടരുന്നവനായി ക്രിസ്തുവിനെ നാം കാണുന്നു. മോശയ്ക്ക് എരിയുന്ന മുൾപ്പടർപ്പിൽ അവൻ പ്രത്യക്ഷനായി. അവൻ പറഞ്ഞു, നിങ്ങളെ വിടുവിപ്പാൻ ഞാൻ ഇറങ്ങി വന്നിരിക്കുന്നു. അവനാകുന്നു വീണ്ടെടുപ്പുകാരൻ. നോക്കൂ, മീഖ ഇവിടെ പറയുന്നതിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. ഏകദേശം 2000 വർഷങ്ങൾക്കപ്പുറം അവൻ ബേത്ലഹേമിൽ ജനിച്ചു എങ്കിലും അവൻ നിത്യനാണ്. ഇതുവരെ നാം അവന്റെ മനുഷ്യാവതാരത്തിന് മുൻപുള്ള കാര്യങ്ങളാണ് ചിന്തിച്ചത്. ഇപ്പോൾ നമുക്കവന്റെ അവതാരത്തെ അഥവാ മനുഷ്യത്വത്തെ ഒന്ന് നോക്കാം. ദൈവം ബേത്ലഹേമിലേക്ക് വന്നപ്പോൾ തനിക്കതുവരെ ഇല്ലാതിരുന്നതെന്തോ കിട്ടി. അത് മറ്റൊന്നുമായിരുന്നില്ല, യേശു എന്ന പേര് ലഭിച്ചു. അവന് മനുഷ്യൻ എന്ന തലക്കെട്ട് കിട്ടി. യേശു എന്നത് അവന്റെ മനുഷ്യനാമമാണല്ലോ. ഈ പറയുന്ന പദങ്ങളൊക്കെ വിചിത്രമായി തോന്നുന്നു, മറക്കരുത്, ഇവ വളരെ പ്രധാനപ്പെട്ടവയാണ്. നേരത്തെ അവന്റെ പേര് യഹോവ എന്നായിരുന്നു, അത് ദൈവത്തിന്റെ പേരാകുന്നു. ഇപ്പോൾ അവൻ യേശുവാകുന്നു, അവൻ രക്ഷകനാകുന്നു. ബേത്ലഹേമിൽ നിന്നും അവൻ വന്നത് രക്ഷിക്കുവാനാണ്. ദൂതന്മാർ ഇടയന്മാരോട് പറഞ്ഞത് ഓർക്കണം, കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ലൂക്കോസിന്റെ സുവിശേഷം 2:11. മത്തായിയുടെ സുവിശേഷം 1:22 പറഞ്ഞിരിക്കുന്നത്, കന്യക ഗർഭിണിയായ ഒരു മകനെ പ്രസവിക്കും, അവന് ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കും. പക്ഷേ അവന്റെ പേര് യേശു എന്നാണല്ലോ വിളിച്ചിരുന്നത്. ദൈവം നമ്മോടുകൂടി എന്നർത്ഥം വരുന്ന ഇമ്മാനുവേൽ ആകാതെ യേശുവാകുവാൻ അവന് സാധ്യമല്ല. നമ്മുടെ സ്ഥാനം എടുക്കുവാൻ അവനൊരു മനുഷ്യനാകണം. നമ്മുടെ പ്രതിനിധിയാകുവാൻ, നമുക്ക് പകരമായി മരിക്കുവാൻ അവനൊരു മനുഷ്യനാകണം. അതാണ് ബേത്ലഹേമിൽ സംഭവിച്ചത്. ക്രിസ്തു നമുക്ക് വേണ്ടി വന്നു പിറന്നു. മീഖാപ്രവചനം 5:2 വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. അതിന്റെ പുറമേ ഉള്ള ചില കാര്യങ്ങൾ മാത്രമേ നാം പഠിച്ചുള്ളൂ. ക്രിസ്തുവിനെ തന്റെ സ്വന്തം ജനം തള്ളിയത് മുതൽ അവിടുന്ന് രാജാവായി വീണ്ടും ഈ ഭൂമിയിലേക്ക് ഭരിക്കുവാൻ വരുന്നത് വരെയുള്ള കാലയളവിന്റെ ഇടയിലുള്ള ഒരു ഇടവേളയെക്കുറിച്ചാണ് ഇനിയും പറയുവാൻ പോകുന്നത്. 5:3. അതുകൊണ്ട് പ്രസവിപ്പാനുള്ളവൾ പ്രസവിക്കുവോളം അവൻ അവരെ ഏൽപ്പിച്ചു കൊടുക്കും. അവന്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങി വരും. 2 വായിച്ചതിന് ശേഷം ഈ വാക്യം വായിക്കുമ്പോൾ താങ്കൾ ചിന്തിക്കും, ഇതും ക്രിസ്തുവിന്റെ ജനനവുമായി ബന്ധപ്പെടുത്തി സംസാരിക്കുന്ന വാക്യമാണെന്ന്. യേശുവിന്റെ അമ്മ മറിയത്തിന്റെ പ്രസവ വേദനയെക്കുറിച്ച് ഈ വാക്യത്തിൽ സംസാരിക്കുന്നുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ ഇത് ഇസ്രായേൽ രാജ്യത്തെക്കുറിച്ചും കൂടി പറഞ്ഞിരിക്കുന്ന ഒരു ഭാഗമാണെന്ന് ഗ്രഹിക്കാതെ താങ്കൾക്കിത് വായിക്കുവാൻ സാധ്യമല്ല. ലോകമെമ്പാടും അവർ ചിതറി എന്നതിനെ മാത്രമല്ല, അവരുടെ ഈറ്റുനോവിനെ കുറിച്ചും ഇവിടെ പ്രതിപാദിക്കുന്നു. ദൈവത്തിൻ്റെ ശിക്ഷ മൂലമാണല്ലോ ദൈവം അവരെ ശിക്ഷിച്ചതുകൊണ്ട് അവർ ചിന്നിച്ചിതറി. ആ രാജ്യം കടന്നു പോകേണ്ട ഈറ്റുനോവ് മഹോപദ്രവകാലമാകുന്നു. അവൻ്റെ സഹോദരന്മാരിൽ ശേഷിപ്പുള്ളവർ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ മടങ്ങി വരും എന്ന് നാം കണ്ടു. ലോകമെല്ലാം ചിതറിയിരിക്കുന്ന യഹൂദജനം അന്ന് ഒരുമിച്ച് ഒരു സ്ഥലത്താകും. 5:4 നാം കാണുന്നത്, 5:4, എന്നാൽ അവൻ നിന്ന് യഹോവയുടെ ശക്തിയോടും തൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിൻ്റെ മഹിമയോടും കൂടെ മേയിക്കും, അവർ നിർഭയം വസിക്കും, അവൻ അന്ന് ഭൂമിയുടെ അറ്റങ്ങളോളം മഹാനാകുമല്ലോ. ആട്ടിൻകൂട്ടത്തെ മേയിക്കുന്ന ഇടയനായി ഇവിടെ യേശുക്രിസ്തുവിനെ ചിത്രീകരിച്ചിരിക്കുന്നു. അവൻ സഭയുടെ ഇടയനാകുന്നു, അവൻ ഇസ്രായേലിൻ്റെ ഇടയനാകുന്നു. ബേത്ലഹേമിൽ ജനിച്ച, സ്വന്തം ജാതി തള്ളിക്കളഞ്ഞ അവൻ ആട്ടിൻകൂട്ടത്തെ മേയിക്കും. ഒരു ഇടയനെന്നല്ലാതെ അവനെ അത്ഭുതവാനാക്കുന്ന വേറൊരു ചിത്രം എനിക്കറിയില്ല. അത് അവൻ്റെ കരുതലിനെ കാണിക്കുന്നു, അവൻ സംരക്ഷിക്കുന്നതിനെ കാണിക്കുന്നു, അവൻ രക്ഷിക്കുന്നതിനെയും അത് കാണിക്കുന്നു. ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ വെച്ചുകൊടുക്കുന്ന നല്ല ഇടയൻ അവനാകുന്നു. ഇന്നും തൻ്റെ ആടുകളെ സൂക്ഷിക്കുന്ന വലിയ ഇടയൻ അവനാകുന്നു. മഹത്വത്തോടെ വരുന്ന ഇടയശ്രേഷ്ഠൻ ക്രിസ്തു മാത്രമാകുന്നു. ഒരു ഇടയൻ എന്ന സ്ഥാനപ്പേരിലാണ് അവൻ്റെ ശുശ്രൂഷകൾ മുഴുവൻ ക്രമീകരിച്ചിരിക്കുന്നത്. നമ്മുടെ കർത്താവ് എത്ര നല്ലവനാണ്! അവൻ്റെ ആടുകളുടെ കൂട്ടത്തിൽ താങ്കൾ ആയിട്ടുണ്ടോ സുഹൃത്തെ? 5 അവൻ സമാധാനമാകും. അശൂർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അരമനകളിൽ ചവിട്ടുമ്പോൾ നാം അവരുടെ നേരെ 7 8 നിർത്തും. അശൂർ, യെശയ്യാവിന്റെ പ്രവചനത്തിൽ നാം പഠിച്ചതുപോലെ അന്ത്യനാളിൽ ഇസ്രായേലിനെതിരായി ശത്രുക്കളെ കൂട്ടുന്നവരാണ് അശൂർ. മീഖായുടെ കാലത്ത് അശൂർ മൃഗീയരായിരുന്നു, ക്രൂരന്മാർ. അവർ വടക്കേ രാജ്യത്തെ ബന്ദികളാക്കി കൊണ്ടുപോയി. നാം വായിക്കുന്നു, നാം അവരുടെ നേരെ 7 8 നിർത്തും. 2 പൂർണ്ണതയെ അല്ലെങ്കിൽ ഉറപ്പിനെ കാണിക്കുന്നതാണ്. ദൈവം അവർക്ക് തക്കതായ കരുതൽ നൽകും. ഈ അർത്ഥം തന്നെ മറ്റ് സമയങ്ങളിൽ ഈ 2 കൊടുത്തിരിക്കുന്നത് നാം വായിക്കുന്നുണ്ടല്ലോ. സദൃശ്യവാക്യങ്ങൾ 6:16, സഭാപ്രസംഗി 11:2, ഇവിടൊക്കെ നാം അത് കാണുന്നുണ്ട്, ഇതേ അർത്ഥം. ഇനിയും 5:6 വന്നാട്ടെ, അവർ അശൂർ ദേശത്തെയും അതിൻ്റെ പ്രവേശനങ്ങളിൽ വെച്ച് നിമ്രോദ് ദേശത്തെയും വാൾ കൊണ്ട് പാഴാക്കും. അശൂർ നമ്മുടെ ദേശത്ത് വന്ന് നമ്മുടെ അതിരുകളിൽ ചവിട്ടുമ്പോൾ അവൻ നമ്മെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിക്കും. അവർ അശൂർ ദേശത്തെ വാൾ കൊണ്ട് പാഴാക്കും എന്ന് അന്ത്യകാലത്തെക്കുറിച്ചുള്ള പ്രവചനമാകുന്നു ഇവിടെ തുടരുന്നത്. മഹോപദ്രവകാലത്തിന്റെ അവസാനത്തിൽ ഇസ്രായേലിനെതിരെ വരുന്ന സഖ്യകക്ഷിയെ പ്രതിനിധീകരിക്കുന്നത് അശൂർ ആകുന്നു. ആ സമയത്ത് തങ്ങളുടെ ഇടയനാൽ ശക്തീകരിക്കപ്പെട്ട ഇസ്രായേൽ ശത്രുക്കളെ തുരത്തുമെന്നു മാത്രമല്ല, ആക്രമണം ശത്രുവിന്റെ ഭൂപ്രദേശത്ത് ആക്കി പൊരിഞ്ഞ യുദ്ധം നടക്കും. ക്രിസ്തു അന്ന് അവരെ നയിക്കും എന്ന് നാം കാണുന്നു. 7 നാം കാണുന്നു, യാക്കോബിൽ ശേഷിപ്പുള്ളവർ പല ജാതികളുടെയും ഇടയിൽ യഹോവയെങ്കിൽ നിന്നുള്ള മഞ്ഞുപോലെയും മനുഷ്യനായി താമസിക്കുകയോ മനുഷ്യപുത്രന്മാർക്കായി കാത്തിരിക്കുകയോ ചെയ്യാതെ പുല്ലിന്മേൽ പെയ്യുന്ന മാരി പോലെയും ആകും. മീഖായുടെ ജനം മറ്റുള്ള രാജ്യങ്ങൾക്കൊരു വലിയ അനുഗ്രഹമാകുന്നതാണ് മഞ്ഞും മഴയും എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. 8 യാക്കോബിൽ ശേഷിപ്പുള്ളവർ ജാതികളുടെ ഇടയിൽ അനേക വംശങ്ങളുടെ ഇടയിൽ തന്നെ കാട്ടുമൃഗങ്ങളിൽ ഒരു സിംഹം പോലെയും ആട്ടിൻകൂട്ടങ്ങളിൽ ഒരു ബാലസിംഹം പോലെയും ആകും. അത് അകത്ത് കടന്നാൽ ചവിട്ടി കടിച്ചു കീറിക്കളയും, വിടുവിപ്പാൻ ആരും ഉണ്ടാകയില്ല. ഇന്നത്തെ കാലത്തെ ഇസ്രായേൽ ജനത്തെക്കുറിച്ചല്ല ഇവിടെ ഈ പറയുന്നത്, അത് തീർച്ചയാണ്. അനേകം ആണ്ടുകൾ വളരെ അപകടം നിറഞ്ഞ ഒരു സ്ഥിതിയിലായിരുന്ന ഇസ്രായേൽ, പക്ഷേ ദൈവത്തിന്റെ വാഗ്ദത്തം എന്തെന്നാൽ ഭാവിയിൽ മീഖായുടെ ജനം ദൈവത്തെ അനുസരിക്കുകയും ദൈവവുമായി കൂട്ടായ്മ ആചരിക്കുകയും ചെയ്യുവാൻ തുടങ്ങുമ്പോൾ അവൻ അവരെ വാലല്ല തലയാക്കും. 9 നാം കാണുന്നു, നിന്റെ കൈ നിന്റെ വൈരികൾക്ക് മീതെ ഉയർന്നിരിക്കും, നിന്റെ സകല ശത്രുക്കളും ഛേദിക്കപ്പെടും. ആ ദിവസം അവരുടെ ശത്രുക്കൾക്ക് മീതെ ദൈവം അവർക്ക് വിജയം കൊടുക്കുവാൻ പോകുന്നു. 10 അന്നാളിൽ ഞാൻ നിന്റെ കുതിരകളെ നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും, നിന്റെ രഥങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും എന്ന് യഹോവയുടെ അരുളപ്പാട്. അഥവാ സഹസ്രാബ്ദ വാഴ്ച എന്നൊന്നില്ല എന്ന് വാദിക്കുന്നവർ ഈ പറഞ്ഞ കാര്യങ്ങളെ വേറൊരു സമയത്തെ കാക്കി സംസാരിച്ചാൽ മീഖ ഉറപ്പായി പറയുവാൻ ആഗ്രഹിക്കുകയാണ്, ഈ പറഞ്ഞതെല്ലാം അന്നാളിൽ ആകുന്നു നിറവേറുവാൻ പോകുന്നത്. ആ നാള് ഭാവിയിൽ, അതെ, വരുവാനിരിക്കുന്നതേ ഉള്ളൂ. 11-ാം വാക്യം, ഞാൻ നിന്റെ ദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും നിന്റെ കോട്ടകളെ ഒക്കെയും ഇടിച്ചു കളയുകയും ചെയ്യും. ഇസ്രായേൽ തങ്ങളുടെ ആശ്രയം ഇട്ടിരുന്ന എല്ലാ സംഗതികളും ദൈവം നീക്കുവാൻ പോകുന്നു എന്നതാണ് ഇവിടുത്തെ ചിന്ത. അതെ, കുതിരകളും രഥങ്ങളും മതിലുള്ള പട്ടണങ്ങളും എല്ലാം നീങ്ങിപ്പോകും. അവർക്കിനിയും അതിന്റെ ആവശ്യമില്ല, കാരണം അവരുടെ മശിഹ അവർക്ക് ഭൂമിയിൽ സമാധാനവുമായി വരുന്നു. 12 മുതൽ 14 വരെയുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കട്ടെ. ഞാൻ ക്ഷുദ്രപ്രയോഗങ്ങളെ നിന്റെ കയ്യിൽ നിന്ന് ഛേദിച്ചു കളയും, ശകുനവാദികൾ നിനക്കിനി ഉണ്ടാകുകയുമില്ല. ഞാൻ വിഗ്രഹങ്ങളെയും സ്തംഭപ്രതിഷ്ഠകളെയും നിന്റെ നടുവിൽ നിന്ന് ഛേദിച്ചു കളയും. നീ ഇനി നിന്റെ കൈപ്പണിയെ നമസ്കരിക്കുകയുമില്ല. ഞാൻ നിന്റെ അശേരാപ്രതിഷ്ഠകളെ നിന്റെ നടുവിൽ നിന്ന് പറിച്ചു കളയും, നിന്റെ പട്ടണങ്ങളെ നശിപ്പിക്കുകയും ചെയ്യും. വിഗ്രഹാരാധനയും തെറ്റായ മതവും ദൈവം പുറത്താക്കുവാൻ പോകുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അവർ മേലാൽ ജീവനുള്ള സത്യദൈവത്തെ മാത്രമേ ആരാധിക്കൂ. 15-ാം വാക്യം കൂടി ഞാൻ വായിക്കട്ടെ. ഞാൻ ജാതികളോട് അവർ കേട്ടിട്ടില്ലാത്ത വണ്ണം കോപത്തോടും ക്രോധത്തോടും കൂടെ പ്രതികാരം ചെയ്യും. എല്ലാ അന്യ ദൈവങ്ങളെയും ബിംബങ്ങളെയും അവയെ ആരാധിക്കുന്ന സ്ഥലങ്ങളെയും നശിപ്പിക്കും എന്നാണ് ദൈവം ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. തന്റെ ജനത്തെ പീഡിപ്പിച്ചിരുന്നവരെയാണ് ജാതികൾ എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇസ്രായേലിലുള്ള ശേഷിപ്പിനും മറ്റ് രാജ്യങ്ങളിൽ തങ്ങളേക്ക് തിരിഞ്ഞ ശേഷിപ്പിനും മശിഹ അന്ന് അനുഗ്രഹവും സമാധാനവും നൽകും. തന്നെ സ്വീകരിക്കാത്തവർക്ക് അവൻ കോപത്തോടും ക്രോധത്തോടും കൂടെ പ്രതികാരം ചെയ്യും. ഇത് മഹോപദ്രവകാലമാകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയ സുഹൃത്തെ, ക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിങ്കൽ താങ്കൾ അനുഗ്രഹവും സമാധാനവും പ്രാപിക്കും എന്നുറപ്പുണ്ടോ? ലജ്ജിക്കാതെ അവനെ എതിരേൽക്കുവാൻ താങ്കൾക്ക് സാധിക്കും എന്ന ഉറപ്പുണ്ടോ? അതിനായിട്ടാണ് ദൈവം താങ്കളെ ഈ ഭൂമിയിൽ ആക്കിയിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ടാണ് ക്രിസ്തു മനുഷ്യനായി ആ ബേത്ലഹേമിൽ അവതരിച്ചത്. ക്രിസ്തുവിനെ താങ്കളുടെ ജീവിതത്തിൽ അംഗീകരിക്കുന്ന പക്ഷം ആ വലിയ അനുഗ്രഹം ഇപ്പോൾ തന്നെ സ്വന്തമാക്കുവാൻ താങ്കൾക്ക് സാധിക്കും. അല്ല എങ്കിൽ അവിടുത്തെ ഉഗ്രകോപത്തിന് യോഗ്യരാകും. നിങ്ങളിൽ ആർക്കും അതുണ്ടാകാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്കൊരുമിച്ച് പ്രാർത്ഥിക്കാം.